ഹലോ ഫോക്സ്, സിംപ്ലി മലയാളിയുടെ 4-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓവർ പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ ബോംബ്, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓവർ പോപ്പുലേഷൻ, അതിൻ്റെ ചില മിക്സും, അത് ശരിക്കും ഒരു ഭാവിയിൽ ഒരു പ്രശ്നമാകുമോ, അതായത് ക്ലൈമറ്റ് ചേഞ്ച് പോലെ ഒരു പ്രശ്നമാകുമോ ഓവർ പോപ്പുലേഷൻ, അല്ല ഭാവിയിൽ അത് തന്നെ സ്റ്റേബിളായിട്ട് താവുമോ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കേണ്ടത് പോപ്പുലേഷൻ്റെ ഗ്രോത്ത് ആണ്. 1800 ൽ 1 ബില്യൻ ഉണ്ടായത്, എർട്ടിച്ച് 1940 ആകുമ്പോഴത്തേക്ക് 2.3 ബില്യൻ ഹ്യൂമൻസ് ആണ് പ്ലാനറ്റിൽ ഉണ്ടായത്. പിന്നെ 1970 ആകുമ്പോഴത്തേക്ക് 3.7 ബില്യനും 2016 ആകുമ്പോഴത്തേക്ക് 7.4 ബില്യനുമാണ്. ഇപ്പോൾ നമ്മൾ 8 ബില്യൻ അടുക്കുകയാണ്. ഇപ്പം ഇന്ത്യ ചൈന ആണ് ഏറ്റവും മുമ്പിലുള്ളത് വിത്ത് 1.3 ബില്യൻ ഈച്ച്. അപ്പം ഇത് ഭാവിയിൽ ഓവർ പോപ്പുലേഷൻ്റെ ഒരു പ്രശ്നമാകുമോ, അതായത് 10 ബില്യൻ ഒക്കെ കടന്നാൽ റിസോഴ്സസ് താഴത്തേക്ക് പോകുമോ, റെഫ്യൂജി ക്രൈസിസ് ആക്കുമോ, പിന്നെ ക്രൈമിലേക്ക് നയിക്കുമോ, ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്.
ഓവർ പോപ്പുലേഷനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് റിസോഴ്സ് ആണ്. മനുഷ്യൻ ഓരോ വ്യക്തിക്ക് ആവശ്യത്തിലുള്ള ഭക്ഷണവും വെള്ളവും പിന്നെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം വരുന്നത് ഓവർ പോപ്പുലേഷൻ്റെ സമയത്ത്. അത് ഭൂമിക്ക് ഇത്രയും ഈ 7 ബില്യൺ അല്ലെങ്കിൽ ഇപ്പോൾ എത്താൻ പോകുന്ന 8 ബില്യൺ തന്നെ ഭൂമിക്ക് സസ്റ്റെയിൻഡ് ആയിട്ട് താങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുമ്പോൾ അതിൻ്റെതായ പ്രതിസന്ധികൾ ഭൂമിയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് മനുഷ്യന്മാർ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതുപോലെ മനുഷ്യന്മാർ ഇൻ്റർഗലാക്റ്റിക് ആകുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർ പ്ലാനറ്ററി ആകുമ്പോൾ അത് ഈ ഓവർ പോപ്പുലേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പക്ഷേ ഭൂമിയിൽ നിൽക്കുന്നിടത്തോളം കാലം 10 ബില്യണോ അല്ലെങ്കിൽ 11 ബില്യണോ പോപ്പുലേഷൻ ആകുമ്പോൾ അതിൽ റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ആനിമൽസ് ഇൻക്ലൂഡ് ചെയ്യും, കാരണം ഓവർ പോപ്പുലേഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ ആനിമൽസിലൂടെ നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കും, ആനിമൽസിനെ കിൽ ചെയ്തിട്ടോ, അപ്പോൾ അവരെ എക്സ്റ്റെൻഷന് കാരണമാവാൻ ചാൻസ് ഉണ്ട് ഓവർ പോപ്പുലേഷൻ. ഈ ഓവർ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ സംഭവം തന്നെ ഈ 1960-ലൊരു ടി വി ചാനൽ, അതായത് പാവപ്പെട്ട ആൾക്കാർ ഇങ്ങനെ പോപ്പുലേഷൻ കൂട്ടിയിട്ട് ഇങ്ങനെ ഡെവലപ്ഡ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയിട്ട് അവിടുത്തെ ആൾക്കാരിൽ കൊല്ലുന്ന ഒരു ഡാർക്കായ ഒരു സംഭവം ചിത്രീകരിച്ച് ഒരു ഒരു പ്രൊഫസി പോലെ. അപ്പം ഭാവി അങ്ങനെ ഡാർക്കായ ഒരു സംഭവമായിരിക്കും. ആ സമയത്താണ് ഈ ഓവർ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ സംഭവം ശരിക്കും സീരിയസ് ആയിട്ട് എല്ലാവരും എടുക്കാൻ തുടങ്ങിയത്. അതുവരെ നമ്മൾ ഓവർ പോപ്പുലേഷനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ, ഡബിളായിട്ട് ഇപ്പോൾ ട്രിപ്പിളായി, ഇപ്പോൾ 8 ബില്യൺ വരെ എത്തിയിരിക്കുന്നു
പോപ്പുലേഷൻ ഗ്രോത്ത്. ഒരു വിധത്തിൽ നോക്കിയാൽ മനുഷ്യന്മാരുടെ ഭൂമിയിലുള്ള പ്രസൻസിന് സഹായിച്ചിട്ടുണ്ട്. മനുഷ്യന്മാർ ഇത്രയും ഇൻഡസ്ട്രിയൽ അഡ്വാൻസ്ഡും ഇൻഡസ്ട്രിയലൈസ്ഡും ആവാൻ ആ പോപ്പുലേഷൻ ഗ്രോത്ത് സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് ഭൂമിയിൽ മറ്റ് ജീവികൾക്കും അല്ലെങ്കിൽ കാടുകൾക്കും മരങ്ങൾക്കും ഫോറസ്റ്റ് ഡീഫോറസ്റ്റേഷൻ പിന്നെ പ്രകൃതിയുടെ എക്സ്പ്ലോയിറ്റേഷൻ എല്ലാം കാരണമായത് ഈ ഓവർ പോപ്പുലേഷൻ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ പോപ്പുലേഷൻ ഗ്രോത്ത് തന്നെയാണ്. മനുഷ്യന്മാരും പിന്നെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നേടുമ്പോൾ അത് പിന്നെ ഭൂമിയിലെ ഒരു റിസോഴ്സിനെ എടുത്തുകൊണ്ടാണ്. അപ്പോൾ ആ റിസോഴ്സ് ഭൂമിയിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റേതായ ഡാമേജ് അല്ലെങ്കിൽ കോൺസിക്വൻസ് ഭൂമിയിൽ ഉണ്ടാകുന്നു. പോപ്പുലേഷൻ ഗ്രോത്ത് ഒരേ സമയത്ത് മനുഷ്യന്മാർക്ക് നല്ലതും ഭൂമിക്ക് മോശമാണ്. ഭൂമിയിൽ പിന്നെ സസ്റ്റൈനബിളായിട്ട് ബാക്കിയുള്ള ജീവികൾ ഉണ്ടാവണമെങ്കിൽ പോപ്പുലേഷൻ ബാലൻസ്ഡ് ആയിരിക്കണം.
ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഓവർ പോപ്പുലേഷൻ ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, അതായത് 4 സ്റ്റേജായിട്ട് കണക്കാക്കാം. അപ്പം ഫസ്റ്റ് സ്റ്റേജ് പറയുമ്പോൾ ഈ പണ്ടത്തെ യൂറോപ്പ്, അതായത് 18th century യൂറോപ്പിലത്തെ വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു. അതായത് ഇപ്പോൾ ഉള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെക്കാളും അതിനേക്കാളും മോശമായിരുന്നു. കാരണം അവിടെ ആൾക്കാർ മൊത്തം പോറായിരുന്നു, പിന്നെ ക്ലീനായ ഒരു സറൗണ്ടിങ് അല്ല, മൊത്തം വൃത്തിഹീനമായ സ്ഥലമായിരുന്നു. പിന്നെ അവിടുത്തെ വുമൺസിന് അതായത് 6 കുട്ടികളെ വരെ പ്രസവിപ്പിക്കുമായിരുന്നു. പക്ഷെ അത് രണ്ടോ മൂന്നോ കുട്ടികൾ മാത്രമേ വളർന്നു വരികയുള്ളൂ, ബാക്കിയെല്ലാം ജനിച്ചപാട് മരിക്കും. അപ്പം ശരിക്കും പോപ്പുലേഷൻ കൂടുന്നുണ്ടായി, ഡെത്തും കൂടുന്നുണ്ടായി. അത് കാരണം എന്ന് വെച്ചാൽ ഡെത്ത് കൂടുന്ന കാരണം മെഡിസിനോ അതിൻ്റെ പ്രോപ്പർ ഫെസിലിറ്റീസോ ഇല്ലാത്ത ആ ഒരു കാരണം. പിന്നെ ഈ ശരിക്കും അതെല്ലാം മാറി ശരിക്കും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നേ പിന്നെ. അപ്പം നമുക്ക് ഒരു ഫാക്ടറായിട്ട് പറയാം, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നേ പിന്നെ ഓവർ പോപ്പുലേഷൻ കൂടിയത്. കാരണം മാനുഫാക്ചർഡ് ഗുഡ്സ് നമ്മൾ റെഡി ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു, പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് കൂടി, ആൾക്കാർ അഗ്രികൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്ക് മാറി. അപ്പോൾ അവരെ ഫെസിലിറ്റീസ് കൂടി, അവരെ ഇൻകം കൂടി. അപ്പം അവരെ പോപ്പുലേഷൻ കൂടും, കാരണം കുട്ടികൾ മരിക്കാനുള്ള കാരണവും കുറയും, കാരണം മെഡിക്കൽ ഫെസിലിറ്റീസ് കൂടിയില്ലേ.
പക്ഷെ ഓവർ പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു കാര്യമായിട്ട് ഉണ്ടാകുന്ന ഡെവലപ്പിംഗ് കൺട്രീസിലാണ്. ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ പോപ്പുലേഷൻ താഴാൻ തുടങ്ങും, അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ തുടങ്ങും. അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയിൽ മെഡിക്കൽ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അതോ കാര്യമായിട്ട് വരാത്ത കൺട്രീസിൽ പോപ്പുലേഷൻ ബർത്ത് റേറ്റ് കൂടുതലുണ്ടെങ്കിലും ഡെത്ത് റേറ്റും കൂടുതലുണ്ട്. പക്ഷേ ഈ ഡെവലപ്പിംഗ് കൺട്രിയിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് കൂടുമ്പോൾ ഡെത്ത് റേറ്റ്സ് കുറയും. പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബർത്ത് റേറ്റ് അതിനനുസരിച്ച് കുറയാനുള്ള അത് ആ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ആ എക്കണോമിയിൽ പോപ്പുലേഷൻ്റെ ആവശ്യകത കുറയുന്നതിനനുസരിച്ചിട്ട് അത് ഡിക്രീസ്, അത് ലോങ് ടേം ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ പോപ്പുലേഷൻ വേണ്ടതിനേക്കാളും കൂടും, അതൊരു ട്രിപ്പിംഗ് പോയിന്റിൽ എത്തുമ്പോഴേ കുറയാൻ തുടങ്ങും.
അതന്നെ ഞാൻ പറഞ്ഞത്, അതായത് 18th century യൂറോപ്പിൽ അതായത് പോപ്പുലേഷൻ കൂടുകയും ചെയ്യുന്ന ഡെത്തും കൂടുന്നു. ഡെത്ത് കൂടാനുള്ള കാരണം ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നേ പിന്നെയാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസ്മിഷൻ നടക്കാൻ തുടങ്ങിയത്. അതായത് ബെറ്റർ സ്റ്റഫ്, ബെറ്റർ മെഡിക്കൽ ഫെസിലിറ്റീസ്. ഫെസിലിറ്റീസ് കൂടുമ്പോൾ ഡെത്ത് റേറ്റ് എന്തായാലും കുറയും. അപ്പോൾ അതനുസരിച്ചിട്ട് ബർത്ത് റേറ്റും കൂടാൻ തുടങ്ങി അവിടെ. അപ്പം എക്സ്ട്രീം പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ തന്നെ പറയാം ആ സമയത്ത്.
ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോട് കൂടാൻ തുടങ്ങി പോപ്പുലേഷൻ, അല്ലെങ്കിൽ ആ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോട് കൂടുതെങ്കിൽ അത് ഒരു പോയിന്റ്. പിന്നെ ഈ വേൾഡ് വാർ വണ്ണിലും ടുവിൻ്റെ സമയത്ത് കുറച്ച് കുറഞ്ഞെങ്കിലും അതിനുശേഷം വേൾഡ് വാർ ടുവിന് ശേഷം പിന്നെ ലോകത്തിലെ എക്കണോമിസൊക്കെ ബൂം പീരീഡിൽ വന്നപ്പോൾ പോപ്പുലേഷൻ ശരിക്കും എക്സ്പ്ലോഡ് ചെയ്ത സമയമാണ്. അതുകൊണ്ടാണ് ഈ പിന്നെ 50s and 60s ജനിച്ചവരെ ബൂമേഴ്സ് എന്ന് പറയും. ആ പോപ്പുലേഷൻ ബൂമിൻ്റെ സമയത്ത് ജനിച്ചവരാണ്. ആ പോപ്പുലേഷൻ ബൂം തന്നെയാണ് ഇന്നത്തെ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ പ്രധാന കാരണം. അന്ന് ജനിച്ചവർ എണ്ണം കൂടുതലാണ് അവർ. അപ്പോൾ പിന്നെ അവരുടെ മക്കളുണ്ടാകുമ്പോൾ അത്രയും എണ്ണം കൂടി, ആ ഗ്രോത്ത് സസ്റ്റെയിൻഡ് ആയിട്ട് നിലനിൽക്കുന്നു. ഇപ്പോൾ
ഇപ്പം എക്സ്ട്രൈറ്റ് ജനിച്ച കുട്ടികൾ, അപ്പോൾ അവർക്ക് ഇച്ചാകുമ്പം ഒരു സ്പൈക്ക് വരുന്നത്, അതാണ് ശരിക്കും ഓവർ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ സംഭവം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേർഡ് സ്റ്റേജ് എത്തിയിട്ട് ഡെത്ത് റേറ്റ് കുറയാൻ തുടങ്ങി, ബർത്ത് റേറ്റും കുറയാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ പണ്ട് കൂടുതൽ കുട്ടികൾ ഉണ്ടാവാൻ കാരണം അതിൽ ഡെത്ത് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അതായത് ഇപ്പോൾ 6 കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ 2 എണ്ണെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവുള്ളൂ. അതുകൊണ്ട് മാക്സിമം അവർ കുട്ടികൾ ഉണ്ടാക്കാൻ നോക്കും. അതുകൊണ്ടാണ് പോപ്പുലേഷൻ്റെ സ്പൈക്ക് ഉണ്ടായത്. പിന്നെ ഈ തേർഡ് സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് താവാൻ തുടങ്ങി. പിന്നെ ഫോർത്ത് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും, അതായത് യു കെ ആണ് ഫസ്റ്റ് ഫോർത്ത് സ്റ്റേജ് ട്രാൻസ്മിഷനിലേക്ക് എത്തിയത്, പിന്നെ ജർമ്മനി, ഫ്രാൻസ് അതെല്ലാം എത്തി. പിന്നെ ഡെത്ത് റേറ്റും കുറയാൻ തുടങ്ങി, ബർത്ത് റേറ്റും കുറയാൻ തുടങ്ങി. ഇപ്പോൾ സ്റ്റേബിളായി. അതായത് പണ്ട് 40 വർഷം മുമ്പേ ബ്രിട്ടനിൽ 5 കുട്ടികളാണ് ഒരു ഫാമിലിക്ക്, ഇപ്പം വെറും 2.5, അതിന് താവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ബ്രിട്ടൻ പോലെ ഡെവലപ്ഡ് നേഷൻ മാത്രമേ ഇങ്ങനെ ഇല്ലൂന്ന്. പക്ഷേ ഇപ്പം ഫോർ എക്സാമ്പിൾ ബംഗ്ലാദേശ് വരെ ഫോർത്ത് സ്റ്റേജിലെത്തി. കാരണം 1971 7 കുട്ടികൾ ഉണ്ടാവുന്ന ഒരു ഫാമിലി ഇപ്പം 2.2 kids മാത്രമേ ഉള്ളൂ 2015. അപ്പം ശരിക്കും പറഞ്ഞാൽ ഡെവലപ്ഡ് നേഷൻസിന് ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഡെവലപ്പിംഗ് ആയ നേഷൻസും ആ സ്റ്റേജിലേക്ക് എത്തി, അതായത് ഫോർത്ത് സ്റ്റേജിലേക്ക് എത്തി.
ഒരു 10 or 12 വർഷം കഴിയുമ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷനും ആ പിന്നെ ട്രാൻസിഷനിലേക്ക് എത്താനുള്ള ചാൻസും ഉണ്ട്. കാരണം ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരെയാണ്. ആ പഴയ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ ഇല്ല, ഇപ്പോഴത്തെ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലായാലും. പിന്നെ ചില കൺട്രികളിൽ നെഗറ്റീവാണ് പോപ്പുലേഷൻ. ജപ്പാനിലെല്ലാം വർഷം തോറും പോപ്പുലേഷൻ കുറയാണ്, സ്റ്റേബിൾ പോലുമല്ല. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ലോകത്ത് ചില സ്ഥലങ്ങളിൽ പോപ്പുലേഷൻ കൂടും, ചില സ്ഥലങ്ങളിൽ കുറയാനും തുടങ്ങിയിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഇപ്പോഴും പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. ആഫ്രിക്ക ഒരു കുറച്ചു കാലം കഴിഞ്ഞാൽ നൈജീരിയ പോലെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ പോപ്പുലേഷനിൽ കടത്താനുള്ള ഞാൻ. അപ്പോൾ ചില ഭാഗത്ത് പോപ്പുലേഷൻ കൂടുമ്പോൾ ചില ഭാഗത്ത് കുറയാനും തുടങ്ങും. അപ്പം ഭൂമിയിലെ പോപ്പുലേഷൻ ഒരു 11 billion എത്തിയിട്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നിലവിലത്തെ പ്രൊജക്ഷൻസ് പറയുന്നത്.
അതന്നെയാണ് UN പറയുന്നത്. അതായത് 12 billion ബേബി ഒരിക്കലും ജനിക്കില്ല. അതായത് 12 billion ഒരിക്കലും നമ്മൾ കാണാൻ പോകുന്നില്ല എന്നാണ് UN ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം എക്സ്ട്രീം പോവേർട്ടിയും ഇപ്പോൾ താണിറ്റല്ലേ. അതായത് ഇപ്പം നമ്മൾ ഈ സമയം, അതായത് 2020 എക്സ്ട്രീം പോവേർട്ടി ഏറ്റവും കുറവുള്ളൊരു സമയം. അതായത് ഇത്രയും നാൾ എക്സ്ട്രീം പോവേർട്ടി ഉണ്ടായ സമയമായിരുന്നു. പക്ഷേ 21st century ആയി. പിന്നെ എക്സ്ട്രീം പോവർട്ടി താങ്ങാൻ തുടങ്ങി. പിന്നെ ഡെവലപ്പിംഗ് നേഷൻസ് ഡെവലപ്ഡ് നേഷൻസിനെ സഹായിക്കാൻ തുടങ്ങി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് റെവല്യൂഷനാണ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷനേഷൻ, ചിലപ്പം സയൻറ്റിഫിക് റെവല്യൂഷനാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ പോപ്പുലേഷനെ കുറിച്ച് ശരിക്കും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത്.
പോപ്പുലേഷൻ്റെ എണ്ണം കൂടുന്നതിനെ ഭയക്കണമെന്നില്ല, പക്ഷെ ആ പോപ്പുലേഷൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് റിസോഴ്സും ആ വ്യക്തികളിൽ എത്തിക്കേണ്ട ഭക്ഷണവും വെള്ളവും അങ്ങനെയുള്ള സാധനങ്ങളുടെ ആവശ്യകത കൂടുകയും ആ ആവശ്യകതയെ പിന്നെ ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ പിന്നെ പ്രദേശങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. ആഫ്രിക്കയിലോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലോ റിസോഴ്സ് കുറഞ്ഞ സ്ഥലത്താണ് പോപ്പുലേഷൻ കൂടുന്നതെങ്കിൽ അത് എപ്പോഴും പ്രശ്നമുണ്ടാകും, പക്ഷെ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോപ്പുലേഷൻ കൂടിയാൽ അതത്ര ബാധിക്കില്ല. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടാൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു പ്രശ്നമല്ലാതെ ആ സ്റ്റെബിലിറ്റിയിലെത്തുന്നവരെ മനുഷ്യന്മാരുടെ നിലനിൽപ്പിനെ സഹായിക്കാനും അല്ലെങ്കിൽ ഈ പോപ്പുലേഷൻ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു പ്രശ്നമല്ല, കാരണം ശരിക്കും പറഞ്ഞാൽ നാഷണലൈസ്ഡ് എക്കണോമിക്ക് പറയുമ്പോൾ ഗ്ലോബലൈസ്ഡ് ആയ ഒരു എക്കണോമിയാണ് നമ്മൾ ഫ്യൂച്ചറിൽ കാണാൻ പോകുന്നത്. അതായത് ഒരു കൺട്രി മറ്റു കൺട്രീനെ സഹായിക്കുന്നു റിസോഴ്സ് വെച്ച്, അതായത് പ്രോപ്പർ ട്രേഡിങ്, പ്രോപ്പർ റിലേഷൻഷിപ്പ്. അപ്പം എന്തായാലും പോവേർട്ടി എന്നാലും താഴോട്ടേക്ക് പോകാനേ പോകുന്നില്ല, പക്ഷേ അതായത് റിച്ച് ആൻഡ് പൂവർ ഗ്യാപ്പ് അത് എക്സ്ട്രീം ആവാനും ചാൻസ് ഉണ്ട്. അത് പക്ഷേ നമുക്ക് ഭാവിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഫ്യൂച്ചർ ഇസ് ഓഫ് കോഴ്സ് അൺപ്രഡിക്റ്റബിൾ, നമുക്ക് പറയാൻ പറ്റില്ല.
അത് ഈ പോപ്പുലേഷൻ ഗ്രോത്ത് പിന്നെ രാജ്യങ്ങളിൽ തമ്മിലുള്ള റിലേഷൻസ് ഇമ്പ്രൂവ് ചെയ്താൽ, അത് ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് സംഭവിക്കുന്ന പോലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടിയാണ്, അതുപോലെ തുർക്കിയും പിന്നെ റഷ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടിയാണ്, അങ്ങനെ ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ ഇത് പിന്നെ ചിലപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ റെഫ്യൂജി ക്രൈസിസ്, ഇപ്പോൾ സിറിയയിലുള്ളതിനെക്കാളിലും വലിയ റെഫ്യൂജി ക്രൈസിസ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു വിധത്തിൽ പിന്നെ മനുഷ്യന്മാർക്ക് നല്ലതും ഒരു വിധത്തിൽ അതിൻ്റെ നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് ഭാവിയിലേ പറയുന്നത്, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.
അതെ, അത് ശരിയാണ്, ഭാവി ഈസ് അൺപ്രഡിക്റ്റബിൾ. അപ്പം നമുക്ക് ജസ്റ്റ് വി ഷുഡ് വെയിറ്റ് ആൻഡ് വാച്ച്. പക്ഷേ യു എൻ പറഞ്ഞ പോലെ 12 billion persons won't step on this planet, അതേപോലെ പോപ്പുലേഷൻ താങ്ങാൻ ചാൻസ് ഇല്ലോ, അതെൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. പക്ഷെ പറയാൻ പറ്റില്ല, ഫ്യൂച്ചർ ഇസ് അൺസർട്ടൻ. പിന്നെ നമ്മൾ ഹ്യൂമൻസിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, ഇപ്പം പ്ലാന്റ്സും ആനിമൽസും ഉണ്ട്, അപ്പം അവരെ ഭാവിയും എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരെന്തായാലും എക്സ്റ്റിങ്ഷൻ്റെ രീതിയിലേക്കാണ് പോകുന്നത്. അതായത് ഇന്ത്യൻ ടൈഗേഴ്സ്, റൈനോസറസ്, ഇപ്പം പണ്ടത്തെ ഡോഡോ, അതെല്ലാം എക്സ്റ്റിൻ്റ് ആയൊരു സംഭവമാണ്. ഇപ്പം ഇന്ത്യൻ ടൈഗേഴ്സ് ആർ ഓൺ പോയി ഓഫ് എക്സ്റ്റെൻഷൻ. പിന്നെ ഏഷ്യാറ്റിക് ലയൺസ്, എലിഫൻസ്. അപ്പം മൊത്തമായിട്ടൊരു സസ്റ്റൈനബിൾ വേൾഡ്, അതായത് പ്ലാന്റ്സ്, ആനിമൽസ്, ഹ്യൂമൻസ് വേറെ കോ എക്സിസ്റ്റ്. അപ്പം അങ്ങനത്തെ ഒരു ഭാവി നമുക്ക് വന്നിപ്പോൾ ഒരു ആഗ്രഹിക്കാം, അത്രേ പറയാൻ പറ്റൂ, ബിക്കോസ് ഫ്യൂച്ചർ ഇസ് ഓൾവേസ് അൺസർട്ടൻ.